ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യത്തിന് മാസം ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഇനി ആ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും അപ്പൊ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വായിച്ചപ്പെട്ടവൻ നീയാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവെ ശിഷ്യ വായിച്ചപ്പെട്ടവനാകുന്നു. ദുഃഖമുള്ള മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്ത് ശ്രീ തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ശ്രീ ഏകദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മത്തമറിയം സമാജത്തിന്റെ ഗുജറാത്തിന ജനറൽ സെക്രട്ടറി ശാന്തമ്മ, മത്തമറിയം സമാജത്തിന്റെ മറ്റ് പ്രവർത്തകരെ, വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഈ മത്തമറിയം സമാജവുമായി ബന്ധപ്പെട്ട സ്റ്റഡി പ്രോഗ്രാംസ് ഒക്കെ നടന്നതിൽ വളരെയേറെ സന്തോഷമാണ്. വേദപുസ്തകവും നമ്മുടെ വിശ്വാസവും പഠിക്കാനും അതിൽ താല്പര്യത്തോടെ പങ്കെടുക്കുവാനും തക്ക വണ്ണം നമ്മുടെ വിശ്വാസികൾ കാട്ടുന്ന, പ്രത്യേകിച്ചും നമ്മുടെ മത്തമറിയം സമാജത്തിന്റെ അംഗങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് വളരെയേറെ അതിനൊക്കെ വളരെ സന്തോഷവും നമ്മളെല്ലാവരോടും പ്രത്യേകമായ നന്ദിയും ഉണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ 2-3 ലേഖനങ്ങളാണ്. ഒന്നാമത്തെ ലേഖനം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ലേഖനം, അത് ആരാ എഴുതിയിരിക്കുന്നതെന്ന് അതിന്റെ ഇൻട്രൊഡക്ഷൻ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. പക്ഷെ അത് യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം തന്നെയാണ് എന്നുള്ളതിനകത്ത് ഒരു ആർക്കും തന്നെ തർക്കമില്ല. പണ്ഡിതന്മാരുടെ ഇടയിൽ അതിനകത്ത് തർക്കമില്ല ആരാ അത് എഴുതിയിരിക്കുന്നതെന്ന് അതിന്റെ ആമുഖത്തിലൊന്നും പരാമർശിക്കുന്നില്ലെങ്കിലും തർക്കമില്ല. കാരണം യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ അതേ ശൈലി ഭംഗിയായിട്ട് പ്രതിഫലിക്കുന്ന ഒരു ലേഖനമാണ് ഒന്നാം ലേഖനം. ആദിയിൽ പഴയ നിയമത്തിന്റെ ഒന്നാം പുസ്തകം തുടങ്ങുന്ന ആദിയിൽ പറഞ്ഞു തുടങ്ങുന്ന പോലെ ആദിയിൽ പിന്നെ വചനത്തെപ്പറ്റി, അതുമായി ബന്ധപ്പെട്ടപ്പെടുത്തി സ്നേഹത്തെപ്പറ്റി, അങ്ങനെ വളരെ ഭംഗിയായിട്ട് യോഹന്നാൻ ശ്ലീഹായുടെ ആ ലേഖനം വളരെ ഭംഗിയായിട്ട് ആ സുവിശേഷവുമായിട്ട് പൊരുത്തപ്പെടുന്നു. അതുകൊണ്ട് ലോകത്തെ ഒരു പണ്ഡിതന്മാരുടെ ഇടയിലും ഈ ലേഖനത്തിന്റെ കർത്താവ് ആരാണ് എന്നുള്ളതിനെ പറ്റി ഒരു മറുചിന്തയില്ല. അത് യോഹന്നാൻ ശ്ലീഹ തന്നെയാണ്. അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ ഒരു പ്രത്യേകതയും നമ്മളെ ഈ ഒന്നാം ലേഖനം പഠിക്കുമ്പോൾ നിങ്ങൾ കണ്ടതാണ്. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിന്റെ, നമുക്ക് ഈ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളൊക്കെ ഒരു ആർഗ്യുമെന്റേറ്റീവ് ടൈപ്പാണ്. അത് കുറച്ചുകൂടെ അങ്ങനെ ഒരു ശൈലിയാണ്, ആർഗ്യുമെന്റിന്റെ ശൈലിയാണ് ആർഗ്യുമെന്റേറ്റീവ് ടൈപ്പ്. എന്നാൽ യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം കണ്ടംപ്ലേറ്റീവ് ആണ്, ധ്യാനാത്മകമാണ്. അത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ശൈലിയാണ്. നമ്മളിപ്പോ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങൾ ഏതെടുത്താലും ആ ഒരു ആർഗ്യുമെന്റിന്റെ ആ ഒരു ശൈലി നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 1 19-23. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആ വിഷയത്തെ പറ്റി പഠിപ്പിക്കുകയാണ് പൗലോസ് ശ്ലീഹ. ഇനി പറയുന്ന അതിന്റെ ശൈലി നോക്കിക്കോ. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു പ്രൊഫറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, അതേ നിയമത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ അത് പഠിപ്പിക്കാനായിട്ട് പൗലോസ് ശ്ലീഹ പറയുന്ന ശൈലി നോക്കി കഴിഞ്ഞാൽ, ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ, ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ, ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഘോഷത്വമാക്കിയില്ലയോ, ഇതൊക്കെ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റിന്റെ ശൈലിയാണ്. അതാണ് പൗലോസ് ലീഹായുടെ ലേഖനത്തിന്റെ, അത് നമ്മൾ വായിച്ചു വരുമ്പോ എല്ലാ ലേഖനങ്ങളും പൗലോസ് ലീഹായുടെ ലേഖനങ്ങളെല്ലാം തന്നെ നമ്മൾ നോക്കിയാൽ അതിനകത്ത് പ്രധാനമായിട്ടും അതിന്റെ ശൈലി എന്ന് പറയുന്നത് മറ്റ് ജ്ഞാനാത്മകമായ മിസ്റ്റിക്കലായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അത് കാണും ഉണ്ട് അതിനകത്ത്. പക്ഷെ അതിൽ അതിൽ പ്രകടമായി കാണുന്ന വളരെ പെട്ടെന്ന് കാണുന്ന ശൈലി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതേസമയം യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം നമ്മളിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു, അത് വളരെ ധ്യാനാത്മകമാണ്, കണ്ടംപ്ലേറ്റീവ് ആണ്, കണ്ടംപ്ലേറ്റീവ് ആണ് അത്. പിന്നെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ആധ്യാത്മിക ജീവിതത്തെ പറ്റി പഠിപ്പിക്കുന്നതാണ് അത്. ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ആധ്യാത്മിക ജീവിതം അത് അത് കുറച്ചുകൂടെ മിസ്റ്റിക്കലാണ്. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിന്റെ പ്രത്യേകത അത് മിസ്റ്റിക്കലാണ് കുറച്ചുകൂടെ. അത് അത് നമ്മുടെ സാധാരണ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ശൈലിയിലുള്ള ഒരു ശൈലിയല്ല. എന്നാൽ പൗലോസ് ലീഹായുടെ ലേഖനം ഈ മിസ്റ്റിക്കലല്ല, അത് ലോജിക്കലാണ്. പൗലോസ് ലീഹായുടെ ശൈലി എന്ന് പറയുന്നത് വളരെ ലോജിക്കലായിട്ടുള്ള, സാധാരണ നമ്മൾ കാണുന്നതും സാധാരണ മനുഷ്യന്റെ സംഭാഷണവുമായി ബന്ധപ്പെട്ടതും വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള സാധാരണ ലോജിക്കലായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണ്, ലോജിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പൗലോസ് ലീഹായുടെ ശൈലി നമുക്ക് പറ്റും. യോഹന്നാൻ ശ്ലീഹായുടെ ഈ ലോജിക്കലായിട്ടുള്ള ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൃഢമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു, ഇത് വല്ല ലോജിക്കലായിട്ട് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സംഗതിയുള്ളത്. അതുകൊണ്ട് അത് 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 കുറച്ചുകൂടെ മിസ്റ്റിക്കലാണ്, അത് ജ്ഞാനാത്മകമാണ്, അത് അത് പഠിക്കാനായിട്ട് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധയും ബുദ്ധിയും സമർപ്പണവും ഒക്കെ ആവശ്യമായിട്ട് ഉള്ള സംഗതിയാണ്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തെ പറ്റിയുള്ള നമ്മുടെ പഠനങ്ങളൊക്കെ നമ്മൾ നടത്തുമ്പോ ഈ ഒരു ശൈലി ആണ് ഉള്ളത് എന്നുള്ളത് ബോധ്യമായി കൊണ്ട് തന്നെ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ആമുഖമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. യോഹന്നാൻ ശ്ലീഹ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ലേഖനത്തിനകത്ത് അവിടെ ലേഖനം എഴുതി ആരാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നൊന്നുമില്ല. പക്ഷെ അതിന്റെ ശൈലി കൊണ്ടും ഭാഷ കൊണ്ടും അതിന്റെ കണ്ടന്റ് കൊണ്ടും ഒക്കെ ആർക്കും തർക്കമില്ല ഇതാരാ എഴുതിയത് എന്നുള്ളതിനെ പറ്റി തർക്കമുണ്ട്. എന്നാൽ രണ്ടാമത്തെ ലേഖനം, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ ലേഖനവും മൂന്നാമത്തെ ലേഖനവും അതിന്റെ പ്രത്യേകത അത് ആരാ എഴുതിയിരിക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്. ആരാ എഴുതിയിരിക്കുന്ന അവിടെ പറയുന്ന ആരാ? മൂപ്പനായതാ നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യം നിമിത്തം ഞാൻ മാത്രമല്ല സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാനീയനായകയാർക്കും മക്കൾക്കും മൂപ്പനായ ഞാൻ എഴുതുന്നു. ഓദർ ഓഫ് ദിസ് ലെറ്റർ ഈസ് അൻ എൽഡർ, മൂപ്പനാണ്. മൂന്നാമത്തെ ലേഖനം അങ്ങനെയാ പറയുന്നത്, മൂപ്പനായ ഞാൻ സത്യത്തിൽ, അങ്ങനെയാ തുടങ്ങുന്നത്, മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്നു. അപ്പൊ ഈ അതുപോലെ തന്നെ അല്ല, ഈ വാക്കിനകത്ത് ഈ സത്യം എന്നുള്ള പദം ഈ രണ്ടാം ലേഖനം, നിങ്ങൾ രണ്ടാം ലേഖനം നോക്കിക്കഴിഞ്ഞാൽ എത്ര 13 വാക്യമുള്ളൂ. ഈ 13 വാക്യമുള്ള അതിനകത്ത് അതിന്റെ ആദ്യത്തെ 5 വാക്യം വായിച്ചു നോക്കി അതിനകത്ത് 5 പ്രാവശ്യം സത്യം ഭൂതം പറയും, സത്യം 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 ഇങ്ങനെ പറയും. എന്റെ അടുത്ത് നമ്മുടെ മത്തോറിയ സമാജത്തിന്റെ ട്രഷറർ ജിജി ഇരിപ്പുണ്ട്. അപ്പൊ എന്നോട് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി, സത്യം എടുത്ത് പറയാൻ കാര്യം, ഈ ലേഖനം, രണ്ടാമത്തെ ലേഖനം എഴുതുന്നത് ഒരു അമ്മയ്ക്കാണ്, ഒരു സ്ത്രീക്കാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് സത്യം സത്യം എടുത്തെടുത്ത് പ്രത്യേകം പറയുന്നതെന്ന് ജിജി എന്നോട് പറയാൻ ഇപ്പോൾ ആഗ്രഹിച്ച് പറഞ്ഞില്ല. ഇത് ഒരു ഒരു അമ്മയ്ക്കായി ലേഖനം എഴുതുന്നത്, അതാ രണ്ടാമത്തെ ലേഖനത്തിന്റെ പ്രത്യേകത. ഇത് ഒരു അമ്മയ്ക്കായി എഴുതുന്നത്, അത് അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടല്ലേ, മൂപ്പനായ ഞാൻ മാന്യ നായിക ആർക്കും, മാന്യ നായിക ആർക്കും, ഒരു ലേഡിക്കായത് മക്കൾക്കും, ഒരു അമ്മയ്ക്കും മക്കൾക്കുമായിട്ട് എഴുതുന്നു. ഇത് അമ്മയ്ക്കും മക്കൾക്കുമായിട്ട് എഴുതുന്നത് വേദപുസ്തക പണ്ഡിതാക്കൾ പണ്ഡിതന്മാർ പറയുന്ന ഒരു സഭയെ പറ്റിയാണെന്നാണ് പറയുന്നത്. അമ്മ എന്ന് പറയുന്ന ഒരു സഭയെ പറ്റി, ഒരു ചർച്ചിനെ പറ്റി, ആ സഭ മക്കൾ എന്ന് പറയുന്ന ചർച്ചിലെ വിശ്വാസികളെ പറ്റി ആണെന്ന് പറയുന്നു. അതിന് ഒരു വർഷത്തെ തെളിവെന്ന് പറയുന്നത് ഇതിന്റെ കൺക്ലൂഷൻ നിങ്ങൾ നോക്കിയാൽ, 13-ാമത്തെ വാക്യം കൺക്ലൂഷൻ നോക്കിയാൽ, അവിടുത്തെ മാന്യ സഹോദരിയുടെ മക്കൾ വന്ദനം ചൊല്ലും. അവിടുത്തെ മാന്യ സഹോദരിയുടെ മക്കൾ വന്ദനം ചൊല്ലും എന്ന് പറഞ്ഞാൽ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മറ്റൊരു സഭയിലെ മക്കൾ. ഇപ്പൊ വേറൊരു സഭയിൽ ആയിരുന്നു കൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഈ ലേഖനം ഒരു സഭയ്ക്ക് എഴുതുമ്പോ അവിടുത്തെ സഭയിലെ മക്കൾ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ കൺക്ലൂഷനിലും അതാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ അമ്മ എന്ന് പറയുന്നത് ഒരു ഒരു സഭയായിരിക്കാം എന്ന് വിശ്വസിക്കാം, സഭയായിരിക്കാം എന്ന് വിശ്വസിക്കാം. എന്നാൽ ചിലര് പറയുന്നത് ഒരു 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 ഇത് സാധാരണ ഒരു ഇൻഡിവിജ്വൽ അമ്മയാണ്, ഒരു സ്ത്രീക്കായിരുന്നു. അതിന്റെ കാരണം നമ്മൾ 5-ാമത്തെ വാക്യം വായിച്ചു നോക്കി, ഇനി നായികയാരെ നാം അന്യോന്യം സ്നേഹിക്കണമെന്ന പുതിയ കൽപ്പനയായിട്ടല്ല, ആദ്യം മുതൽ നമുക്ക് ഉള്ളതായിട്ട് തന്നെ ഞാൻ അവിടുത്തേക്ക് എഴുതി അപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോ അതൊരു ഇൻഡിവിജ്വലിനോട് പറയുന്ന പോലെ അവർ പറയും. 10-ാമത്തെ വാക്യം നോക്കിയേ, ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. ആ അതിനെ ധ്വനി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനോട് പറയുന്ന പോലെയാണ് പറയും. 12-ാമത്തെ വാക്യം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെയും ഉള്ളിൽ ഒരു ഇൻഡിവിജ്വലിനോട് സംസാരിക്കുന്നതിന്റെ ഒരു ധ്വനി പോലെ തോന്നുന്നത് കൊണ്ട് ചിലരെങ്കിലും പറയുന്നു ഇത് സഭയല്ല, ഇത് ഒരു ഒരു വ്യക്തിയാണ്, ഒരു അമ്മ അമ്മ ഒരു വ്യക്തി ഒരു സഭയിലെ ഒരു ശ്രേഷ്ഠയായ അമ്മയോടാണ് എന്നുള്ളത് ഇവിടെ പറയും. അപ്പൊ ഇത് തന്നെയായാലും ഈ ഒരു ഒരു ചിന്ത രണ്ടും നമുക്ക് പഠിക്കാൻ തക്കവണ്ണം ഇതിൽ ഉണ്ട്. ഒന്ന് ഇത് ഒരു സഭയോടാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു അമ്മയോടാകാം ഇത് പറയുന്നത്. ഈ രണ്ട് ലെറ്ററും ഏകദേശം രണ്ടും ചെറിയ ചെറിയ ലെറ്റേഴ്സ് ആണ്. ഈ രണ്ട് ലെറ്ററിനും അതിന്റെ കണ്ടന്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെയാണ് രണ്ട് ലെറ്ററും എഴുതപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ഒരു സ്ത്രീയോടെ ആണെങ്കിൽ രണ്ടാമത്തെ 3-ാമത്തെ ലെറ്റർ എങ്ങനെയാ, മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്, അത് വേറൊരു മനുഷ്യന് ഒരു ഒരു വ്യക്തിക്ക് ഒരു പുരുഷന് എഴുതുന്നത്. ഇതൊരു സ്ത്രീക്ക് എഴുതുന്നു, ആദ്യത്തെ 2-ാമത്തെ ലെറ്റർ ഒരു സ്ത്രീക്ക് എഴുതുന്നു, 3-ാമത്തെ ലെറ്റർ ഗായോസിന് എഴുതുന്നു. അപ്പോ അത് അങ്ങനെയാണ് ഈ രണ്ടിന്റെയും സാമ്യം നടക്കുന്ന, രണ്ടും ഓരോ ഓരോ വ്യക്തികൾക്ക് എഴുതുന്നതായിട്ടാണ് ഇതിന്റെ ആമുഖത്തിൽ നമുക്ക് പറയുന്നത്. ആദ്യത്തെ 1-3 വരെയുള്ള വാക്യം രണ്ടിലും, ആദ്യത്തെ 2-ാമത്തെ ലെറ്ററിൽ 1-3 വരെയുള്ള വാക്യം എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ്സ് ആണ്, ഗ്രീറ്റിംഗ്സ് ആണ്. അത് നമ്മൾ വസിക്കുകയും നമ്മോടുകൂടെ നയിക്കുമിരിക്കുന്നതും സത്യനിമിത്തം ഞാൻ മാത്രമല്ല സത്യത്തെ അറിഞ്ഞിരിക്കുന്നവരെല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാനീയ നായികർക്കും മക്കൾക്കും മൂപ്പനായ ഞാൻ എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് പിതാവിന്റെ പുത്രനായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും സ്നേഹത്തിലും സത്യത്തിലും കൃപയും കരുണയും സമാധാനവും നമ്മോടുകൂടി ഇരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ലെറ്ററിലും 1-4 വരെയുള്ള വാക്യം എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ്സ് ആണ്. 2-ാമത്തെ ലെറ്ററിൽ 4-6 വരെയുള്ള വാക്യം സ്നേഹത്തെ പറ്റിയുള്ള കൽപ്പനയാണ്, ദ ലവ് കമാൻഡ്മെന്റ്, സ്നേഹത്തെ പറ്റി പഠിപ്പിക്കുക. ഏഴ് മുതൽ 11 വരെയുള്ള വാക്യം ഡിസിവേഴ്സ് ആൻഡ് ട്രൂ ടീച്ചിങ്സ് അബൌട്ട് ക്രൈസ്റ്റ്. അവിടെ എതിർക്കുന്നവരും സത്യവും തമ്മിലുള്ള
നല്ല ടീച്ചിങ് തമ്മിലുള്ള അതിനെപ്പറ്റിയാണ് 7 മുതൽ 11 വരെയുള്ള വാക്കി പറയുന്നത്. ഡിസീവേഴ്സ് ആൻഡ് ട്രൂ ടീച്ചിങ് അബൌട്ട് ക്രൈസ്റ്റ് 7-11. 12 മുതൽ 13 വരെ കൺക്ലൂഷൻ ആണ്. അതാണ് രണ്ടാമത്തെ ലെറ്ററിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലെറ്ററിലും 1-4 ഗ്രീറ്റിംഗ്സ് ആണ്. 5 മുതൽ 8 വരെ ഹോസ്പിറ്റാലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. മറ്റേത് വേർന്ന് പറയുന്നത് രണ്ടാമത്തെ ലെറ്ററിൽ എന്ത് വേർന്ന് പറയുന്നത്? ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ അല്ലെ ഗ്രീറ്റിംഗ്സ് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? സ്നേഹത്തെ പറ്റി പറയും. മറ്റേ മൂന്നാമത്തെ ലെറ്ററിൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റാലിറ്റി ടുവേർഡ്സ് ക്രിസ്ത്യൻ മിഷനറി. അതാ മൂന്നാമത്തെ ലെറ്ററിൽ ആദ്യത്തെ ഗ്രീറ്റിംഗ്സ് കഴിഞ്ഞാൽ പറയുന്നു. പിന്നെ രണ്ടാമത്തെ ലെറ്ററിൽ പറഞ്ഞായിരുന്നല്ലോ ചതിയന്മാരായിട്ടുള്ളവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അങ്ങനൊരു അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പറ്റിയാ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ പറ്റിയാ പറയുന്നത്, ഫോർസ് ഡോക്ടറിനെ പറ്റിയാ പറയുന്നതെങ്കിൽ ഇവിടെ ഒരു ഒരു വ്യക്തിയെ പറ്റിയാ പറയുന്നത്. തെറ്റായി നടക്കുന്ന ഫോൾസ് ടീച്ചിങ് നടക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ മൂന്നാമത്തെ ലേഖനത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഒരു വ്യക്തിയെ പറ്റിയാ പറയുന്നത്. അയാളുടെ പേരെന്താ? ഡയോട്രഫസ് എന്ന് ഇംഗ്ലീഷ് പ്രൊണൗൺസ് ചെയ്യാം. പിന്നെ അതാണ് പിന്നെ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. പിന്നെ ഒരാളെ എടുത്ത് പ്രശംസിക്കുന്നുണ്ട്. ആരാ? ഡെമെത്രിയോസിനെ. കമെന്റേഷൻ ഓഫ് ഡെമെത്രിയോസ്. ഡെമെത്രിയോസിനെ പ്രശംസിക്കുന്നുണ്ട്. കൺക്ലൂഷൻ. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ. എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു. രണ്ടിടത്തും രണ്ടിന്റെയും സ്ട്രക്ചർ ഒന്നുപോലെ തന്നെയാണ്. ഫസ്റ്റ് ആദ്യത്തെ 2-4 വാക്യങ്ങൾ എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ്. രണ്ടാമത്തെ ലെറ്ററിൽ സ്നേഹത്തെ പറ്റി പറയുന്നു. മൂന്നാമത്തെ ലെറ്ററിൽ ഹോസ്പിറ്റാലിറ്റിയെ പറ്റി പറയുന്നു. അടുത്ത് കഴിഞ്ഞ അതിന്റെ കണ്ടന്റ് വരുമ്പോ രണ്ടാമത്തെ ലെറ്ററിൽ ഡിസീവേഴ്സ് ആൻഡ് ട്രൂ ടീച്ചിങ്സ് അബൌട്ട് ക്രൈസ്റ്റ്, മൂന്നാമത്തെ ലെറ്ററിൽ ബാഡ് എക്സാമ്പിൾ ഓഫ് ഡയോട്രഫസ് ആൻഡ് കമെന്റേഷൻ ഓഫ് ഡെമെത്രിയോസ്, പിന്നെ ലാസ്റ്റിൽ കൺക്ലൂഷൻ. ഇത്രേ ഉള്ളൂ ഈ രണ്ട് ലെറ്ററും ഈ രണ്ട് ലെറ്ററിന്റെയും ടീച്ചിങ് ഉണ്ട്. ഈ രണ്ട് ലെറ്ററിലും പൊതുവായിട്ട് പറയുന്ന അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട, അല്ലെ സാമൂഹ്യ ജീവിതത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സഭാ ജീവിതത്തിൽ നിന്നും കണ്ടു, സഭാ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില മോറൽസിനെ പറ്റിയാ പറയും. കമ്മ്യൂണിറ്റി ഐഡിയൽ സഭാ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില, ഒന്ന് സ്നേഹത്തിൽ നടക്കുക, വാക്കിംഗ് ഇൻ ലവ്, അബൈഡിങ് ഫോർ റിമൈനിങ് ഇൻ ട്രൂ, സത്യത്തിൽ കഴിയുക, ലവിങ് വൺ അനദർ, ലിവിങ് ഇൻ ജോയ്, ഷോയിങ് ഹോസ്പിറ്റാലിറ്റി ടു ദ ഫ്രണ്ട്സ്, പിന്നെ ടെസ്റ്റിഫൈയിങ് ടു ദ ട്രൂത്ത്. ഇത്ര കാര്യങ്ങളാണ് ഈ രണ്ട് ലേഖനത്തിന്റെയും കണ്ടന്റ്. അവിടെ പറയാം, വാക്കിംഗ് ഇൻ ലവ്, സ്നേഹത്തിൽ നടക്കുക, റിമൈനിങ് ഇൻ ട്രൂത്ത്, ലവിങ് വൺ അനദർ, ലിവിങ് ഇൻ ജോയ്, ഷോയിങ് ഹോസ്പിറ്റാലിറ്റി ടു ദ ഫ്രണ്ട്സ്, ജസ്റ്റിഫൈയിങ് ടു ദ ട്രൂത്ത്. ഇത്ര കാര്യങ്ങളാണ് ഈ രണ്ട് ലേഖനത്തിലും പറയുന്ന കാര്യം. നമ്മള് കേട്ടുള്ളൂ ഈ വിഷയം. ഇത് ഒരു സഭാ ജീവിതത്തിൽ എല്ലാവരും പ്രകടമായി കാണിക്കേണ്ട ചില വാല്യൂസ് ആണ്. ഇതിനെ പറ്റിയുള്ള ടീച്ചിങ്സ് ആണ് ഇത്. ഈ രണ്ട് ലെറ്ററിലും വ്യക്തിപരമായിട്ടായാലും സഭാപരമായിട്ടാണെങ്കിലും അവർ ഫേസ് ചെയ്യുന്ന ചില ഇഷ്യൂസ്, അത് അവർ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ, അതാണ് പ്രോബ്ലംസ്. അത് രണ്ടും ഇതിനകത്ത് രണ്ട് നാത്തുകൾ എന്തൊക്കെയാ പ്രോബ്ലം? ആദ്യത്തെ ലെറ്ററിൽ ആദ്യത്തെ ഞാൻ പറയുന്ന ഞാൻ ആദ്യം ഞാൻ പറയുന്നെങ്കിൽ രണ്ടും രണ്ടാമത്തെ ലെറ്റർ തന്നെയാണ് ആദ്യം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ പഠിക്കുന്ന രണ്ടും മൂന്നും ആണല്ലോ. അതുകൊണ്ട് ആദ്യത്തെ ലെറ്റർ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ ലെറ്റർ എന്നാണ്. രണ്ടാമത്തെ ലേഖനം അല്ലെങ്കിൽ രണ്ടാമത്തെ ലേഖനം, അതിൽ അവരുടെ പ്രോബ്ലം എന്താ? അത് എക്സ്റ്റേണൽ പ്രോബ്ലം അല്ല, കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ള അവിടെ ഉണ്ടായിരിക്കുന്ന ചില മനുഷ്യരുള്ള പ്രശ്നമാണ്. എന്താ അത്? മെനി സെക്കൻഡ് ജോൺ 7:7 എന്റെ ഫസ്റ്റ് പാർട്ട് എന്താ? Many deceivers have gone out into the world. യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവരെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഈ സഭയിൽ കൂടി നടന്നിട്ട് കുറെ നാളൊക്കെ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് അവിശ്വാസമായി. ഈ സഭ അവിശ്വാസമായിട്ട് ഈ സഭയെ പറ്റി അവർ ലോകത്തിൽ പോയി പറയുന്നു. സഭയിൽ കൂടി നടന്ന ചിലര് ലോകത്തിൽ പോയി സഭയ്ക്കെതിരായിട്ട് പറയുന്നു. അങ്ങനെ അങ്ങനെ ചില ആൾക്കാര് ചെയ്യുന്നു. അതാണ് സഭ അനുഭവിക്കുന്ന വലിയ പ്രയാസം. എന്നാൽ യോഹന്നാൻ ശ്ലീഹായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സന്തോഷിക്കുന്ന വലിയ ഒരു സംഗതിയുണ്ട്. നിങ്ങൾ നാലാമത്തെ വാക്യം നോക്കിയാൽ ഇത് വലിയ ദുഃഖത്തോടെ അദ്ദേഹം പറയുന്നത്, അതാണ് സഭയിലെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നാലാമത്തെ വാക്യം എന്താ? നമ്മുടെ പിതാവിങ്കിൽ നിന്ന് കൽപ്പന ലഭിച്ചിരിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ സഭയ്ക്ക് എഴുതുന്നത് രണ്ടാം ലേഖനം സഭയ്ക്ക് എഴുതുന്ന ലേഖനമായിട്ട് നാം കരുതുകയാണെങ്കിൽ ആ സഭയിലെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് കണ്ട് വളരെയേറെ സന്തോഷിക്കുന്ന യോഹന്നാൻ ശ്ലീഹ വീണ്ടും 7 വാക്യത്തിൽ പറയുന്നു, ഈ സത്യത്തിൽ നടക്കുന്നവരായ മക്കളിൽ നിന്ന് തെന്നി കൊഴിഞ്ഞ് ചില മനുഷ്യർ ലോകത്തിലേക്ക് പോയി സഭയ്ക്കെതിരായിട്ട് മോശമായിട്ടുള്ളത് പറയുന്നു. എന്താ അവരുടെ മോശമായിട്ട് അവർ പറയുന്നത്? ജഡത്തിൽ യേശു ക്രിസ്തു ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കുന്നില്ല. ക്രിസ്തുവിന്റേത് ദൈവം മനുഷ്യാവതാരം ചെയ്തു എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഈ രണ്ടാമത്തെ ലേഖനത്തിൽ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു ഡോക്ടറൽ വിഷയമാണ്, ഒരു ഡോക്ടറൽ വിഷയമാണ്, ഒരു തിയോളജിക്കൽ വിഷയമാണ്. എന്താ? ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ പറ്റിയുള്ള ചോദ്യമാണ്. സഭയിൽ ആയിരിക്കുന്ന മനുഷ്യരിൽ ചില ഈ ഇതിന്റെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നത്, ചില മനുഷ്യർ അതിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു വിഷയമല്ല അവിടെയുള്ളത്. വിശ്വാസത്തെ, ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ പറ്റിയുള്ള അതാണ് ഒരു അല്ലെങ്കിൽ ഒരു ഡോക്ടറൽ തിയോളജിക്കൽ ഡിസഗ്രിമെന്റ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് 7 വാക്യത്തിന്റെ രണ്ടാമത്തെ പാർട്ട് എന്താ പറയുന്നത്? സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർക്രിസ്തുവും ഇങ്ങനെയുള്ളവരാകുന്നു. അവരെ പറ്റി പറയുന്ന വഞ്ചകനും എതിർക്രിസ്തുവും ഇങ്ങനെയുള്ളവരാകുന്നു, ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിനെ സൂക്ഷിച്ചുകൊള്ളുകയും ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർകടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. ഇത്രയും ഒരു ഡോക്ടറൽ ഇഷ്യൂ വന്നിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ എതിർ ഉപദേശവുമായിട്ട് നടക്കുന്നവര് അതിന്റെ പൊരുള് മനസ്സിലായത് നിങ്ങൾക്ക്. എതിർ ഉപദേശവുമായിട്ട് നടക്കുന്നവർ സഭയ്ക്ക് പുറത്തുള്ളവരല്ല, സഭയ്ക്ക് അകത്തുള്ളവര്. അപ്പൊ സഭയ്ക്ക് അകത്തുള്ളവരാകുമ്പോ സ്വാഭാവികമായിട്ട് നമ്മള് സ്നേഹബന്ധത്തിലുള്ളവരായിരിക്കണമല്ലോ. അവര് ഈ സ്നേഹബന്ധത്തിലുള്ളവരാണെങ്കിലും ഈ ഈ എതിരുപദേശവുമായിട്ട് നടക്കുന്ന ആളായതുകൊണ്ട് അവരെ വീട്ടിൽ കൈക്കൊള്ളരുത്. എത്രാമത്തെ വാക്യ എന്നിട്ട് പത്താമത്തെ വാക്യത്തിൽ പറയുന്നതാ, രണ്ടാം നിങ്ങളുടെ കൈ വേറെ ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. പത്താമത്തെ വാക്യം പറയാം, അവരെ വീട്ടിൽ കൈക്കൊള്ളരുത് എതിരുപദേശവുമായിട്ട് നടക്കുന്നു. ഇനി നിങ്ങൾ മൂന്നാം ലേഖനത്തിന്റെ പത്താം വാക്യം നോക്കി. മൂന്നാം ലേഖനത്തിന്റെ പത്താം വാക്യം എന്താ? അവിടെ ദിയത്രഫേസിനെതിരായിട്ടുള്ള വിഷയമാണല്ലോ, അതൊരു ഡോക്ടറുടെ വിഷയമല്ല. അയാളുടെ വിഷയം എന്താ? എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ, ഒമ്പതാം വാക്യം, സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയത്രഫോസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അവിടെ എന്തോന്നിന്റെ വിഷയം? ലീഡർഷിപ്പിന്റെ വിഷയം. രണ്ടാം ലേഖനത്തിൽ, രണ്ടാമത്തെ ലേഖനത്തിൽ അവിടുത്തെ വിഷയം ഒരു ഡോക്ടറിന്റെ വിഷയമാണ്. ആ ഡോക്ടറുടെ വിഷയം ആയപ്പോ അത് അതിന് അങ്ങനെയുള്ളവര്, ആ ഡോക്ടറൽ വിഷയവുമായി ബന്ധപ്പെട്ടവര്, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ വരുന്നവരെ അവരെ വീട്ടിൽ പോലും കേട്ടിരുന്ന അവര്. എന്നാൽ ഇവിടെ ദിയത്രഫോസ് എന്ന് പറയുന്ന ലീഡർഷിപ്പിന് അവർ പ്രധാനിയാണ്. അവിടെ കൺഫ്യൂഷൻ, ഡോക്ടറിൽ ഡിസഗ്രിമെന്റ് ഒന്നുമില്ല, ലീഡർഷിപ്പിന്റെ വിഷയമേ ഉള്ളൂ. അല്ലെങ്കിൽ ഗായോസുമായിട്ട് അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല, ഗായോസിനെ എടുത്തു കളഞ്ഞ് ഡിയാക്ക് ലീഡറാകണമോ, എന്തോ ഒരു വിഷയം ഉണ്ടോ അവിടെ. ലീഡർഷിപ്പിന്റെ വിഷയം മർത്തോറിയസുമായി ലീഡർഷിപ്പിന്റെ പ്രോബ്ലം ഇല്ലാത്തോട് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് അറിയത്തില്ല. എന്നാൽ അംഗിൾമാരോട് ചോദിച്ചാൽ അറിയാം, പക്ഷേ നമുക്ക് അംഗിൾമാരോട് ചോദിച്ചാൽ ലീഡർഷിപ്പിന്റെ വിഷയം അവർക്ക് കൂടുതൽ മനസ്സിലാകും. അപ്പൊ അവിടെ ദിയത്രഫോസിന്റെ പേരിലാണ്. അതുകൊണ്ട് ഞാൻ വന്നാൽ, അവിടെ പറയുന്നത്, അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവന് ഓർമ്മ വരുത്തും. അവനെ പുറത്താക്കുന്നല്ല പറയുന്നത്. മറ്റിടത്ത് എന്താ പറഞ്ഞ്? ആ വീട്ടിൽ കയറരുത് എന്ന് പറഞ്ഞ യോഹന്നാൻ ശ്ലീഹ. ദാറ്റ് ഇസ് ദ ഐറണി. ഇൻ സെക്കൻഡ് ജോൺ ചാപ്റ്റർ ആൻഡ് തേർഡ് ജോൺ ചാപ്റ്റർ There is an irony. In the first, in the second letter, he asked the people, do not allow the false teachers to enter the house. ഇവിടെ പറയുന്നത് ഈ ലീഡർഷിപ്പിന്റെ വിഷയം, ഇതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. സംസാരിച്ച് അല്ലേ, സംസാരിച്ച് പരിഹരിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവന് ഓർമ്മ വരുത്തും. അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അവര് ഈ ദിയത്രഫോസ് ചെയ്യുന്നത് ഈ ലീഡർഷിപ്പിന്റെ പ്രശ്നത്തിൽ ഗായോസിനോട് കൂടി നിൽക്കുന്നവരെ അവന്റെ അടുക്കൽ നിന്ന് അഭിച്ചോണ്ടുവാൻ, അങ്ങനെ ഒരു ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നു. ഇതൊക്കെ കണ്ടായിരിക്കും നമ്മുടെ പല പള്ളികളിലും, വേദപുസ്തകത്തിൽ നിന്നായിരിക്കും ഇതൊക്കെ നമ്മുടെ പല പള്ളികളിലും അല്ലേ ആളുകള് നമ്മുടെ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നു. ഇതൊന്നും ഇപ്പൊ സത്യത്തിൽ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഗായോസിനെതിരെ ദിയത്രഫോസ് ഗായോസിനെതിരെ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെ അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പിന്നെ പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. ദിയത്രഫോസിനെ അനുകരിക്കുക എന്ന് പറയുന്ന നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. അവനെ പുറത്താക്കാനോ അവനെ വീട്ടിൽ കയറ്റരുതെന്നോ ഒന്നും പറയുന്നില്ല. കാര്യം ഇതൊരു ലീഡർഷിപ്പിന്റെ വിഷയമായതുകൊണ്ട് ഞാൻ വന്ന് അവനെ ഓർമ്മപ്പെടുത്തും. അപ്പൊ ദാറ്റ് ഇസ് ദ ഇഷ്യൂ ഇൻ ബോത്ത് ചർച്ചസ്. രണ്ട് സഭയിലും ഇഷ്യൂ ഉണ്ട്. ഒന്ന് ഒരു ഡോക്ടറൽ ഇഷ്യൂ, സെക്കൻഡ് ചർച്ച് ഇസ് ദ ലീഡർഷിപ്പ് ഇഷ്യൂ. ഇതാണ് ഈ രണ്ട് സഭയിലുമുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മളിപ്പോ രണ്ടാമത്തെ ലേഖനം നോക്കിയാൽ ഏഴ് നാല് മുതൽ ആറ് വരെയുള്ള രണ്ടാമത്തെ ലേഖനം, യോഹന്നാൻ ശ്ലീഹായുടെ രണ്ടാമത്തെ ലേഖനം നോക്കിയാൽ നാല് മുതൽ ആറ് വരെയുള്ള, നാല് മുതൽ പതിനൊന്ന് വരെ, നാല് മുതൽ പതിനൊന്ന് വരെ എന്ന് പറയുന്നത് എക്സർവേഷൻ ആണ്. അതാണ് ദാറ്റ് ഇസ് ദ മെയിൻ കണ്ടന്റ് ഓഫ് ദാറ്റ് ലെറ്റർ. ഫോർ ടു ലെവൻ, ബാക്കിയുള്ളത് ഗ്രീറ്റിംഗ്സും കൺക്ലൂഷനും ആണ്. ഫോർ ടു ലെവൻ ആണ്, ഫോർ ടു ലെവൻ ഇസ് ദ എക്സർവേഷൻ ടീച്ചിങ് എന്ന് പറയുന്ന അവിടെയാണ്. അതിനകത്ത് അത് ആ അത് ട്രൂത്തിനെ പറ്റിയാണ് പറയുന്നത്. ഈ ടീച്ചിങ്ങിന്റെ അത് പ്രധാന വിഷയം നമുക്ക് പറഞ്ഞല്ലോ, രണ്ടാമത്തെ വിഷയത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന പദമാണ് ട്രൂത്ത്, സത്യം. അത് യോഹന്നാൻ ശ്ലീഹായുടെ, നമുക്ക് അറിയാം യോഹന്നാൻ ശ്ലീഹായുടെ പ്രധാനപ്പെട്ട ചില വാക്കുകളും അത് ലേഖനവും സുവിശേഷം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, യോഹന്നാൻ ശ്ലീഹായ് നമ്മൾ പറയുന്ന തന്നെ സ്നേഹത്തിന്റെ അപ്പോസ്തലനാണ്, അദ്ദേഹം സ്നേഹത്തിന്റെ സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ച ചില പദമാണ് വചനം, വചനം എന്നുള്ളത്. പിന്നൊരു പദമാണ്, പല വാക്കുകളുണ്ട്, പിന്നൊരു പദമാണ് ട്രൂത്ത് എന്ന് പറയുന്നത്, സത്യം. അത് സുവിശേഷത്തിലുണ്ട്, സുവിശേഷത്തിലും ഈ സത്യത്തെ പറ്റി പറയുന്നു. സുവിശേഷത്തില് സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം എന്താ? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം, അത് പതിനേഴാം അധ്യായം എന്ന് പറയുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ ആണല്ലോ, ഹൈ പ്രീസ്റ്റ്ലി പ്രയറാ. ആ ഹൈ പ്രീസ്റ്റ്ലി പ്രയറിൽ പ്രാർത്ഥിക്കുമ്പോ പിതാവാം ദൈവത്തോട് യോഹന്നാൻ ശ്ലീഹ പ്രാർത്ഥിക്കുന്ന, യോഹന്നാൻ ശ്ലീഹ പിതാവാം ദൈവത്തോട് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത്, യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. പിന്നെ പറയുന്നത് എന്താ? നിന്റെ വചനം സത്യമാകും. സത്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ, ഈ ഭൂമിയിൽ സത്യം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് വെളിപ്പെട്ട ദൈവവചനം. ആ വെളിപ്പെട്ട ദൈവവചനത്തെ പറ്റി യേശു യോഹന്നാൻ ശ്ലീഹാ തന്നെ തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നത് വചനം ജഡമായി തീർന്ന യേശുവിനെ പറ്റിയാണ്. സത്യത്താൽ യേശു ക്രിസ്തുവിനാൽ ഭൂമിയിൽ ഒരാൾ വിശുദ്ധനായി തീരണമെന്നുണ്ടെങ്കിൽ, വിശുദ്ധീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനാലാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. അതാണ് യോഹന്നാൻ ശ്ലീഹായുടെ ഈ ഈ സത്യം എന്ന പദം കൊണ്ടോ വചനം എന്ന പദം കൊണ്ടോ പ്രധാനമായിട്ട്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ ലേഖനത്തിൽ, യോഹന്നാൻ ശ്ലീഹായുടെ രണ്ടാമത്തെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട തീം, അതിന്റെ നാല് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗത്ത് അത് അതാണ് അതിന്റെ കണ്ടന്റ്, ആ ലേഖനത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അതാണ്. അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്ന ഇതിനെ പറ്റിയാണ്, സത്യത്തെ പറ്റിയാണ് പറയുന്നത്. അതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഈ നാല് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗത്തെ രണ്ടായിട്ട് തിരിക്കാം. നാല്, ഫോർ ടു സിക്സ് ആൻഡ് സെവൻ ടു ലെവൻ, ഫോർ ടു സിക്സ് ആൻഡ് സെവൻ ടു ലെവൻ. And 4 to 6 is the practical aspect of continuing in, or practical aspect of living in truth. Randavathu 7 to 11 is the doctrinal aspect of living in truth. So 4 to 6, verse 4 to 6 is the practical aspect of living in truth. And 7 to 11 is the doctrinal aspect of living in truth. 4 to 6 നിങ്ങൾ നോക്കേ, നമുക്ക് പിതാവിങ്കിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് കണ്ട് ഞാൻ അത്യന്തം സന്തോഷിച്ചു. സാധാരണ പ്രായത്തികൾ ജീവിതത്തിലെ നടക്കുന്ന ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം കണ്ട്, സാധാരണ ജീവിതം കണ്ട് സന്തോഷിക്കുന്ന യോഹന്നാൻ ശ്ലീഹാ. ഇനി നായികയാരെയും നാം അന്യോന്യം സ്നേഹിക്കണം. അതാണ് ഈ സത്യം എന്ന് പറയുന്ന, ഈ സ്നേഹത്തെ പ്രാക്ടിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത് അതാ സ്നേഹമാണ്. നാം അന്യോന്യം സ്നേഹിക്കണം എന്ന ഒരു പുതിയ കൽപ്പനയായിട്ടല്ല, ആദ്യം മുതൽ നമുക്കുള്ളതായിട്ട് തന്നെ ഞാൻ അവിടുത്തേക്ക് എഴുതി അപേക്ഷിക്കും. ഈ യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിലും സുവിശേഷത്തിലും എല്ലാം ഹൈലൈറ്റ് ചെയ്യുന്ന മറ്റൊരു ഒരു തീമാണ് ആദ്യം മുതൽക്കുള്ളത്. ആദ്യം മുതൽ നമ്മളെപ്പോഴും ഈ പുതുമ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. പുതുമ എല്ലാത്തിലും പുതുമ ആഗ്രഹിക്കുന്നു. നമ്മുടെ പള്ളിയിൽ പിള്ളേർ വരാത്തതിന്റെ കാര്യം അവർ പറയുന്നതായിട്ട് നിങ്ങൾ പറയുന്നത് എന്താ? ഇപ്പൊ എല്ലാ ആഴ്ചയിലും ഒരുപോലെ ഇരിക്കുന്നു കുർബാന, എല്ലാം ഒരുപോലെ. അച്ഛന്റെ കാപ്പ ഒന്ന് തന്നെ, എല്ലാം ഒന്ന് തന്നെ, പാട്ടൊന്നു തന്നെ, കൊയർ ഒന്ന് തന്നെ, പുതുമ എല്ലാം. പുതുമയെ പറ്റിയുള്ള ഒരു പുതുമയുടെ ലോകത്താണ് നമ്മൾ. അങ്ങനെ ഒരു പുതുമയെ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ യോഹന്നാൻ സ്ലീഹായെ പറ്റി പറഞ്ഞാൽ, യോഹന്നാൻ സ്ലീഹായുടെ ഇതിൽ പറഞ്ഞാൽ ഈ ആദ്യം മുതൽ ഉള്ളത് ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെയും ക്രിസ്തീയ ജീവിതത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൗ വി കെൻ കീപ് കൺസിസ്റ്റൻസി ഇൻ അവർ ലൈഫ് ബൈ ഓൺലി നോയിങ് അബൌട്ട് ദ പാസ്റ്റ്. ആ കണക്ഷൻ ഇല്ലാതെ കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടാകുന്നത്? ആദ്യം മുതലുള്ള സംഗതികളെ പറ്റി, ആ രീതിയിലുള്ള ആദ്യം മുതലുള്ളതിനെ പറ്റിയുള്ള ഒരു അറിവില്ലാതെ, അതിനെപ്പറ്റിയുള്ള ഒരു ബോധ്യമില്ലാതെ, ആ സത്യത്തെ പറ്റിയുള്ള ഒരു അറിവില്ലാതെ പുതിയ കാൽവെയ്പ്പുകൾ അത് ശരിയാകത്തില്ല എന്നുള്ളത് ഈ ലേഖനത്തിനെല്ലാം അടിവരയിട്ട് പറയുന്ന സംഗതിയാണ്. ഞാൻ അതുകൊണ്ട് യോഹന്നാൻ സ്ലീഹാ പറയുന്നു, ഞാൻ അതുകൊണ്ട് ഈ പറയുന്ന ടീച്ചിങ്സ് ഒന്നും തന്നെ പുതുതായിട്ടുള്ളതൊന്നുമല്ല. നിങ്ങൾ സ്നേഹിച്ച് നടക്കണം എന്ന് പറയുന്നത് ഒരു പുതിയ കൽപ്പനയായിട്ടല്ല പറയും. അതാണ് മനുഷ്യ സൃഷ്ടിയുടെ തന്നെ അതിന്റെ കാരണം. ഈ സ്നേഹത്തെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ്, അതിനുവേണ്ടിയാണ്. അതാണ് ദ പ്രാക്ടിക്കൽ ആസ്പെക്ട് ഓഫ് ലിവിങ് ഇൻ ട്രൂത്ത് എന്ന് പറയുന്നത്, സ്നേഹത്തിൽ നടക്കുന്നതിനെ പറ്റിയാണ്. 7 മുതൽ 11 വരെയുള്ള വാക്യം ഞാൻ പറഞ്ഞുള്ളത് ഡോക്ടറൽ ആസ്പെക്ട് ഓഫ്, അതെന്താ? നമ്മൾ 7 മുതൽ 11 വരെയുള്ള നമ്മൾ കണ്ടതാണ് അത്. ടീച്ചിങ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നതും ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ടീച്ചിങ്സ്, ഡോക്ട്രിൻ, വിശ്വാസം. അത് ഫോൾസ് ടീച്ചിങ് ആകാൻ തക്കവണ്ണം ഇടയാകരുത്. അതുകൊണ്ട് അങ്ങനെയുള്ളത് ശ്രദ്ധിക്കാൻ കൂടിയുള്ള ഒരു ഒരു അവസരം പോലെ നാം സൃഷ്ടിക്കരുത്, മനഃപൂർവ്വം അവസരം പോലെ സൃഷ്ടിക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റരുത്, അങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റരുത് എന്നോ. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ സാധിക്കുന്ന, അതിന്റെ വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന, വിശ്വാസത്തെ ഹരിക്കുന്ന എന്തെങ്കിലും ടീച്ചിങ്സ് പറയാൻ പറയുന്നവരെയോ അതിന് സാധ്യതയുള്ളവരെയോ അകലെ നിർത്തി. സൊ വി ഹാവ് ദ പ്രാക്ടിക്കൽ ആസ്പെക്ട് ഓഫ് ട്രൂത്ത് ആൻഡ് ദ ഡോക്ടറൽ ആസ്പെക്ട് ഓഫ് ട്രൂത്ത്, ആൻഡ് ദാറ്റ് ഈസ് ദ കണ്ടന്റ് ഓഫ് സെക്കൻഡ് ജോൺ, ദ ലെറ്റർ ഓഫ് അതാണ് ഈ 4 മുതൽ 11 വരെയുള്ള പാഠം. പിന്നെ ആദ്യം മുതൽ ആദ്യം ഗ്രീറ്റിങ്സും പിന്നെ കൺക്ലൂഷനുമാണ്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ സെക്കൻഡ് ലെറ്റർ. പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് വളരെ ഒരു 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 വളരെ കാച്ചിങ് ആയിട്ടുള്ള ഒരു സെനറ്റ് ഒരു വാക്ക് ഒരു വാക്കുണ്ട്, അത് അത് മാർക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾ 8-ാമത്തെ വാക്യം നോക്കി, 8-ാമത്തെ വാക്യം, ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് അതാണ് ഇതിന്റെ ഈ ലെറ്ററിന്റെ ഉദ്ദേശം തന്നെ, അതാണ് അത് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഞങ്ങളുടെ പ്രയത്നഫലം എന്ന് പറഞ്ഞാൽ ആരാ? യോഹന്നാൻ സ്ലീഹായ ഈ സഭയെ, അല്ലെങ്കിൽ ഈ അമ്മച്ചിയെ മക്കളെ, ഈ അമ്മച്ചിയെ മക്കളെയും ഈ സഭയെ സുവിശേഷത്തിൽ പഠിപ്പിച്ച്, ക്രിസ്തുവിൽ ജനിപ്പിച്ച്, ക്രിസ്തു ക്രൈസ്തവ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന, അങ്ങനെ വലിയൊരു അധ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം നിങ്ങൾ പ്രാപിക്കേണ്ടതിന് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുകയും ബി അലേർട്ട്, അത് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. അതാണ് സത്യത്തിൽ ഈ വാക്യമാണ്, ലുക്ക് ടു യുവേഴ്സൽ, നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളണം. അതാണ് ഈ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ ലേഖനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഞങ്ങളുടെ പ്രയത്നഫലം അത് നഷ്ടപ്പെട്ടു പോകാൻ തക്കാവുന്ന ഇടയാണ്. അതിനെല്ലാ സാധ്യതകളും ഉണ്ട്, കാരണം ഫോൾസ് ടീച്ചിങ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ഇത്രേ ഉള്ളൂ രണ്ടാം ലേഖനം, യോഹന്നാൻ ശ്ലീഹായുടെ രണ്ടാം ലേഖനത്തിന്റെ പ്രധാനമായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലേഖനം ഗായോസിന് എഴുതുന്ന ലേഖനമാണ്. ഗായോസിനെ അദ്ദേഹത്തെ പുകഴ്ത്തുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റാലിറ്റിയെ സംബന്ധിച്ച്. അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ, ബാക്കിയുള്ള കൂട്ടുവേലക്കാർ ആകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. ഗായോസിന്റെ മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ തൈലത്തിൽ ശുഭമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ, ഇവിടെയും ആറ് പ്രാവശ്യം ഈ ലേഖനത്തിൽ ആറ് പ്രാവശ്യം സത്യത്തിൽ പറയും. രണ്ടാമത്തെ ലേഖനത്തിൽ എത്ര പ്രാവശ്യം പറഞ്ഞു? അഞ്ച് പ്രാവശ്യം പറഞ്ഞു. ഈ ലേഖനത്തിൽ ആറ് പ്രാവശ്യം വേണ്ടി നോക്കിയാലേ സത്യം എന്നുള്ള വാക്ക് എഴുതിയ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആറ് പ്രാവശ്യം ഇവിടെ പറയുന്നു. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അതിൽ അഞ്ചാമത്തെ ഈ ഈ ആദ്യത്തെ ഒന്ന് മുതൽ നാല് വരെ ഉള്ളത് ഗ്രീറ്റിംഗ്സ് ആണ്. അത് കഴിഞ്ഞ് അഞ്ചാമത്തെ വാക്യം ഹോസ്പിറ്റാലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. ഹോസ്പിറ്റാലിറ്റി അതിഥികൾക്ക് വേണ്ടി, അഞ്ചാമത്തെ വാക്യം ഹോസ്പിറ്റാലിറ്റിയെ പറ്റിയാണ് പറയും. അത് കഴിഞ്ഞ് ആറാമത്തെ വാക്യം മുതൽ സ്നേഹത്തെ പറ്റിയാ പറയും, അവന്റെ സ്നേഹത്തെ പറ്റിയാ. ആ സ്നേഹത്തിന് അത് നിന്റെ ഹോസ്പിറ്റാലിറ്റി അനുഭവിച്ചവർ വന്ന് നിന്റെ സ്നേഹത്തെ പറ്റി സാക്ഷ്യം പറഞ്ഞിരിക്കും. അതാ മറ്റുള്ളവർ വന്ന് പറയുന്ന സാക്ഷ്യം. സത്യത്തിൽ അതിനെയാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഇപ്പോ സാക്ഷ്യം പറഞ്ഞു നിങ്ങളുടെ അടുത്ത് കാലുകൾ പറയത്തില്ലേ? അതെന്താ പറയുന്നേ? അത് നമുക്ക് എന്തെങ്കിലും കിട്ടിയിരിക്കുന്ന സൗഖ്യത്തെ പറ്റിയോ മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെയാ പറയുന്നത്. പക്ഷെ സാക്ഷ്യം എന്നുള്ളത് വേറെ ദിവസത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ആ സാക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെ അതിനൊക്കെ പറ്റുന്നതല്ല, വ്യക്തികൾ തമ്മിലുള്ള, ഓരോ വ്യക്തികളെ പറ്റിയുള്ള, ക്രൈസ്തവ ജീവിതത്തെ പറ്റിയുള്ള മറ്റുള്ളവർ പറയുന്ന പ്രശംസയ്ക്കാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. ഓരോ വ്യക്തികളിലും മറ്റു വ്യക്തികളിലും കൂട്ടുവേലക്കാരിലുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ സാക്ഷ്യത്തെ, അതിന്റെ പ്രശംസയ്ക്കാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. അതിനാണ് ഇവിടെ നിന്റെ അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അല്ലാതെ നിനക്ക് കിട്ടിയ രോഗസുഖത്തിന്റെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നതാണല്ല, നിനക്ക് കിട്ടിയ ജോലി അല്ലെങ്കിൽ ജോലി കിട്ടിയതിന്റെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെയുള്ള സംഗതികളെ പറ്റിയല്ല, നിന്റെ സ്നേഹത്തിന്റെ, നിന്റെ ഹോസ്പിറ്റാലിറ്റിയുടെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതാണ് പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. അങ്ങനെ ഗായോസ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി, ഗായോസ് എന്ന് പറയുന്ന ലീഡറെ പറ്റി മറ്റുള്ളവർ വന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്ന കാര്യങ്ങൾ, അതാണ് അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യം. എന്നാൽ ഒമ്പതാമത്തെ വാക്യം വരുമ്പോ ദേത്രഫേസിനെ പറ്റിയാ പറയുന്നത്. അദ്ദേഹം സ്നേഹിക്കുന്ന ഗായോസ് സ്നേഹിക്കുന്ന എന്താ? ഹോസ്പിറ്റാലിറ്റിയാ സ്നേഹിക്കുന്നത്. ദേത്രഫോസ് സ്നേഹിക്കുന്ന എന്താ? ലീഡർഷിപ്പാ സ്നേഹിക്കുന്നത്. ദാറ്റ് ഈസ് എ കോൺഫ്ലിക്റ്റ് ഓർ കോൺട്രഡിക്ഷൻ ഇൻ ടു ലീഡേഴ്സ്. ഇവർ രണ്ടുപേരും രണ്ട് ക്രിസ്തീയ സഭയുടെ രണ്ട് ആ സമൂഹത്തിന്റെ രണ്ട് ലീഡേഴ്സ് ആണ്. അവർ രണ്ടുപേരിലും കാണുന്ന പ്രീ എമിനൻസ്, അവര് എല്ലാവരെക്കാളും മുമ്പിലാകണം എന്നുള്ള ആ താല്പര്യം, അതാണ് അവിടെ എടുത്തു പറയുന്നത്. പത്താമത്തെ വാക്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്, രണ്ടാം ലേഖനത്തിലെയും മൂന്നാം ലേഖനത്തിലെയും പത്താമത്തെ വാക്യത്തിന്റെ അത് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ ഈ രണ്ടാമത്തെ ലേഖനത്തിൽ എട്ടാമത്തെ വാക്യാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഈ അതിന്റെ ആ ഉദ്ദേശം പറഞ്ഞു. രണ്ടാമത്തെ ലേഖനത്തിൽ എന്തോ നിങ്ങളുടെ പ്രയത്നഫലം നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുള്ളൂ എന്ന് പറഞ്ഞതാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, ഈ ലേഖനത്തിന്റെ ഉദ്ദേശം അവിടെ പറയുന്നത് അഞ്ചു മുതൽ ഞാൻ ഒന്നത് വായിച്ചു. അതിനകത്ത് പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്ത കാണിക്കുന്നു. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാവണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ഒരു ഗ്രൂപ്പ് ആൾക്കാരെ പറ്റി അവിടെ പറയുന്നത്, ജായോസിന്റെ അടുക്കൽ വന്നപ്പോ അവനെ അവര് റെസ്പെക്ട് ചെയ്ത് അയച്ചു. പക്ഷെ അവര് പ്രജാതികളുടെ അടുക്കൽ പോയി സുവിശേഷം അറിയിച്ചപ്പോ അവരിൽ നിന്നൊന്നും പ്രതിഫലം വാങ്ങിച്ചില്ല ജാതികളുടെ അടുക്കൽ. കാരണം തങ്ങളുടെ ശുശ്രൂഷ പണത്തിന് വേണ്ടി ആകരുത് എന്ന് അവർ തീരുമാനിച്ചു. പിന്നെ എന്തിനു വേണ്ടിയാകണം? തിരുനാമം നിമിത്തമാകണം, ദൈവനാമം പ്രകീർത്തിക്കപ്പെടണം. ശുശ്രൂഷ ദൈവനാമം പ്രകീർത്തിക്കപ്പെടണം എന്ന് തീരുമാനിച്ച കുറെ മനുഷ്യരുടെ അവരെ പറ്റിയാണ് സത്യത്തിൽ അവർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അവർ ഈ ആ ഗ്രൂപ്പ് ആൾക്കാർക്ക് വേണ്ടിയാണ് ജായോസിന് ഈ ലേഖനം, ആ കൂട്ടുവേലക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടും. അതാണ് ഈ ലേഖനത്തിന്റെ ലക്ഷ്യം. പിന്നെ നന്മ ചെയ്യുന്നതിനെ പറ്റിയും നന്മയിൽ മാതൃകയായിരിക്കേണ്ടതിനെ പറ്റിയും തിന്മ ചെയ്യുന്നവരെ ഉപേക്ഷിക്കേണ്ടതിനെ പറ്റിയും ഒക്കെ പറയുമ്പോഴും ഇതെല്ലാം ദൈവനാമ മഹത്വം എന്നുള്ളത്. അത് ഇത് ഒരു യഹൂദ സഭയുടെ കാഴ്ചപ്പാടിൽ ദൈവനാമം എന്നുള്ളത് അവര് നിങ്ങൾക്കറിയാമോ, യഹൂദന്മാര് യഹോവയുടെ നാമം വ്യാസവേന്ന് ഉച്ചരിക്കത്തില്ല, പേര് പറയുന്നില്ല. യഹോവ എന്ന് എഴുതിയിരിക്കുന്നത് അവര് വേദപുസ്തകത്തിൽ യഹോവ എന്ന്, ഇപ്പം ഉൽപ്പത്തി പുസ്തകത്തിനോട് പറയുന്ന നടത്തില്ല യഹോവ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ആ യഹോവ എന്ന് വരുന്ന ഭാഗം അവരാ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ദൈവനാമം ഉച്ചരിക്കാൻ തക്കവണ്ണം അവര് യോഗ്യരല്ല. അതുകൊണ്ട് ഒരു യഹൂദൻ ഇപ്പോഴും ഒരു യഹൂദൻ വേദപുസ്തകം വായിക്കുമ്പോൾ, പഴയ നിയമം വായിക്കുമ്പോൾ, അവരുടെ ബൈബിൾ വായിക്കുമ്പോൾ യഹോവ എന്ന് പേരെഴുതിയിരിക്കുന്നിടത്ത് നിർത്തും. എന്നിട്ട് അത് പേഴ്സണൽ നെയിമാണ് അവര് അദോണായി എന്ന് പറഞ്ഞ ലോഡെന്ന അർത്ഥം. പക്ഷെ യഹോവ അത് യഹോവയുടെ ആ പേഴ്സണൽ നെയിം അവർ ഉച്ചരിക്കുന്നു. തന്നെയല്ല, അവര് യഹോവ എന്ന് എഴുതുന്നതിനോ യഹോവ എന്ന് എഴുതുമ്പോ അതിന് അതിന്റെ വവൽസ് കൊടുക്കത്തില്ല. വവൽസ് ആണല്ലോ സൗണ്ട് കൊടുത്തിരുന്നത്. നമ്മളിപ്പോ ഒരു വാക്ക് എഴുതുമ്പോ അതിന് വവൽസ് കൊടുക്കുമ്പോഴാണല്ലോ സൗണ്ട് ഉണ്ടാകുന്നത്. യഹോവ എന്നുള്ള വാക്കിന് അവര് വവൽസ് അത് എഴുതുന്നു. യഹോവയുടെ ദൈവനാമം എന്നുള്ളത് ഏറ്റവും ഭയങ്കരമായി ശ്രേഷ്ഠമായ, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് അവന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ കഴിവില്ലാത്ത ഒരു സംഗതിയാണ്. അത്രമാത്രം ഭയങ്കരമായിട്ടാണ് യഹോ ദൈവനാമത്തെ പറ്റി പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 5:41 വാക്യം നിങ്ങൾ ആക്ട്സ് ഓഫ് അപ്പോസ്തൽസ് ചാപ്റ്റർ 5:41 നോക്കിയാൽ, ആക്ട്സ് ഓഫ് അപ്പോസ്തൽസ് ചാപ്റ്റർ 5:41 അവിടെ അപ്പോസ്തോലന്മാരെ പറ്റി പറയുന്നത് അവര് അപ്പോസ്തോലന്മാരെ എല്ലാവരും പിടിച്ച് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിർത്തി അവരെ അവരെ ശിക്ഷിച്ചു, അവരെ വഴക്കു പറഞ്ഞു, അവരെ ശിക്ഷിച്ചു, ദൈവ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കി. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് അപ്പോസ്തോലന്മാരെ വരുത്തി അടിപ്പിച്ചു, അപ്പോസ്തോലന്മാരെ വരുത്തി അടിപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് അവരെ കൽപ്പിച്ച് വിട്ടയച്ചു. യേശുവിന്റെ നാമം പറഞ്ഞ് സംസാരിക്കരുതെന്ന് പറഞ്ഞ് അവരെ വിട്ടയച്ചു. അവരെ വിട്ടയച്ചപ്പോൾ തിരുനാ അവിടെ 41 വാക്യം നിങ്ങൾ വായിച്ച തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൽ നിന്നും മുമ്പിൽ നിന്ന് പുറപ്പെട്ടുപോയി. ദൈവനാമം ഉച്ചരിക്കാൻ തക്കവണ്ണം അതിനു വേണ്ടി അത് ചെയ്യാൻ അത് ചെയ്തവരാണ് അവര് അവരെ ശിക്ഷിച്ചത്. അത് അതിനുവേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായത്. അതുകൊണ്ട് അവര് സന്തോഷത്തോടുകൂടി ആ അരി സ്വീകരിച്ച് ആ അപമാനം സഹിച്ച് അവർ പോയി. ദൈവനാമം എന്നുള്ളത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ സാധിക്കുന്ന ഇതിനെപ്പറ്റിയാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ പറഞ്ഞിരിക്കുന്ന അതേ ആശയമാണ് ഗായോസിന് ലേഖനം എഴുതുമ്പോഴും യോഹന്നാൻ ശ്ലീഹ ഹൈലൈറ്റ് ചെയ്യുന്നത്. തിരുനാമ മഹത്വത്തിന് വേണ്ടി ജാതികളുടെ ഇടയിൽ തിരുനാമ മഹത്വത്തിന് കഷ്ടം സഹിപ്പാൻ തയ്യാറാവുകയും അതിനുവേണ്ടി കഷ്ടം സഹിക്കുന്നവരെ സ്നേഹിക്കുകയും അവരെ കരുതുകയും ചെയ്യുന്ന ആ അതിനെ പ്രകീർത്തിക്കുകയാണ് ഗായോസിന്റെ ആ നടപടിയെ, ഗായോസിന്റെ ആ ജീവിതശൈലി, ആ ചിന്തയെ പ്രകീർത്തിക്കുന്നത് ആണ് ഈ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ ലേഖനം എഴുതിയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ്. ബാക്കി കാര്യങ്ങൾ അതിന് വരുന്ന ദേത്രഫോസിനെ പറ്റിയും ദിമിത്രിയോസിനെ പറ്റിയും ഒക്കെ ഉള്ളത് അത് അതിന് കൂടെ ആഡ് ചെയ്തു എന്നുള്ളത് മാത്രം. എന്നാൽ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരെ സ്നേഹിക്കുകയും അത് അതിനുവേണ്ടി കഷ്ടം സഹിപ്പാൻ, അപ്പോസ്തോലന്മാര് എങ്ങനെ അപ്പോസ്തോല പ്രവൃത്തികൾ 5:41 വാക്യത്തിൽ അവർ സന്തോഷത്തോടുകൂടി അപമാനം സഹിച്ച് അടിയേറ്റു വാങ്ങി, ദൈവനാമം പ്രകീർത്തിക്കുന്നതിന് വേണ്ടി അവിടെ അടിയേറ്റു വാങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോയി ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി സംസാരിച്ചതുപോലെ സംസാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കരുതുകയും അവരെ സ്നേഹിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഗായോസിന് ഈ ലേഖനം എഴുതാൻ തക്കവണ്ണം യോഹന്നാൻ ശ്ലീഹ തയ്യാറ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ രണ്ട് ലേഖനത്തിൽ ഉള്ളത്. ഇത്രയേ ഉള്ളൂ ഇതാണ് പഠിക്കാൻ. എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഇല്ല.
എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു, അനുഗ്രഹപ്രദമായിരിക്കുന്നു. ഈ രണ്ട് ലേഖനവുമായിട്ട് ഒരു താരതമ്യ പഠനം, ഇത്രയും കാര്യങ്ങൾ തടങ്ങിയിരിക്കുന്നെന്ന് ഞാൻ ആദ്യം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴായി ഇത് മുഴുവനും വളരെയധികം നല്ല കാര്യങ്ങൾ താരതമ്യ പഠനത്തിൽ കൂടെ നമുക്ക് മനസ്സിലായി. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നഷ്ടപ്പെടാതെ നമ്മൾ കേൾക്കേണ്ടതാണ്. അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വളരെ അനുഗ്രഹപ്രദമാണ്. ഇന്നത്തെ ക്ലാസ് എത്തേനായി തിരുമേനിയെ കിട്ടുന്നറിഞ്ഞ് നന്ദി എന്റെ വാക്കുകൾ കേൾക്കുന്നു. അടുത്ത വ്യാഴാഴ്ചയിൽ നമുക്ക് വീണ്ടും ഒന്ന് ചൂടാം. തിരുമേനി എന്തെങ്കിലും പറയാനുണ്ടോ? ആശീർവദിച്ച് നമുക്ക് തിരിയാം.
ഉദ്ദേശിച്ച് പറയാനല്ല, മത്തുമറിയ സമാജത്തിന്റെ എല്ലാ നല്ല സംരംഭങ്ങളും നമ്മുടെ ഭദ്രാസനത്തിൽ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. അതെല്ലാം അതിന്റെ ചുക്കാൻ പിടിക്കുന്ന എല്ലാവരോടും, കാന്തമ്മയോടും, നമ്മുടെ ട്രഷറർ ജിജിയോടും, മറ്റുള്ളവരോടും, എനിക്ക് സന്തോഷമുള്ള റീജിയണൽ സെക്രട്ടറിമാരോടും, ഇതിനെല്ലാം ഉപരിയായിട്ട് അതിന്റെ പ്രധാന ചുമതല വഹിക്കുന്ന രാജകൃഷ്ണനോടും എല്ലാം വളരെയേറെ സന്തോഷമുണ്ട്. വളരെ ഭംഗിയായിട്ട് പോകുന്നു. നമ്മുടെ ആനുവൽ കോൺഫറൻസ് വരികയാണല്ലോ, ഫാമിലി കോൺഫറൻസിനോടനുബന്ധിച്ച് നിങ്ങളെല്ലാവരും അന്ന് അതിൽ വന്ന് സംബന്ധിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അതിന്റെ നടത്തിപ്പിന് വേണ്ടി അത് ഭംഗിയായിട്ട് നടക്കുവാൻ തക്കവണ്ണം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം.
ഭദ്രാസനത്തിന് വേണ്ടിയും മത്തോറിയ സമാജം കാണിക്കുന്ന എല്ലാ നല്ല ഇനിഷ്യേറ്റീവിനും എനിക്ക് വളരെയേറെ സന്തോഷവും ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു. അക്കാര്യത്തിൽ പ്രത്യേകമായിട്ട് എനിക്ക് നിങ്ങളെ ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അത് അതേ പ്രത്യേകമായിട്ട് പറയാനുള്ളൂ. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ചിത്രമുള്ള ബാവ, ചിത്രമുള്ള എന്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളേണമേ. രക്ഷിതാവായ പുത്ര, ദേവളം എന്റെ സ്ലീവായാലും ഞങ്ങളെ മറക്കേണ്ടേ. ചിത്രമുള്ള റൂഹാ, ചിത്രമുള്ള എന്റെ കുടീരത്തിന് ഭവനങ്ങളായി ഞങ്ങളെ ശ്രമിക്കണം. ശ്രീമായ കർത്താവ്, നേരമൊക്കെയിലും എല്ലാ സമയത്തും എന്റെ ദൈവത്തിന് ചിറങ്ങളിലേക്ക് ഞങ്ങളെ മറച്ചുകൊള്ളേണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സമ്മതവും ആവാസം ശ്രീമേ ഞങ്ങളെല്ലാവരോടും ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും.
Amen.